2024 സെപ്റ്റംബർ 18 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സൂണിയ. ഇന്ന് പത്രാധിപർ കെ സുകുമാരന്റെ 43rd ചരമവാർ. ധീരതയുടെ ചൂടും വെളിച്ചവും ഡോക്ടർ ജോർജ് ഓണക്കൂർ എഴുതുന്നു. പത്രാധിപർ എന്ന സമാദര സംജ്ഞയിൽ മലയാളി മനസ്സിൽ പ്രതിഷ്ഠ നേടിയ പ്രതിഭ കെ സുകുമാരൻ കേരളീയ നവോത്ഥാനത്തിന് ചൂടും വെളിച്ചവും പകരുന്ന എഴുത്തുകൾ പ്രഭാഷണങ്ങൾ സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധരായിരുന്ന പുതുതലമുറയുടെ മാർഗദീപം ഔദാര്യ നിധി ആ മഹാ ആത്മാവ് നിത്യസ്മരണീയനായി തീർന്നിട്ട് ഇന്ന് 43 വർഷം. പത്മഭൂഷൺ കെ സുകുമാരൻ എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും ആയിരുന്ന സി വി കുഞ്ഞിരാമന്റെ പുത്രൻ. കേരളകൗമുദി പത്രത്തെ അടിസ്ഥാന ജന വിഭാഗങ്ങളുടെ ജ്വാല ശബ്ദമായി സി വി കുഞ്ഞിരാമൻ വിഭാവനം ചെയ്തു. പത്രത്തിന്റെ സ്ഥാപകൻ ഉൽപ്രതിഷ്ഠനുമായ കെ സുകുമാരന്റെ നേതൃത്വത്തിൽ അജ്ഞാനത്തിന്റെ അന്ധകാരമകറ്റി സമൂഹത്തിലെങ്ങും പൊതു വെളിച്ചം പ്രസരിപ്പിക്കുന്നതിന് ഇരുട്ടിൽ നിലാവ് പോലെ കേരളകൗമുദി പ്രകാശം പരത്തുകയായിരുന്നു. തലസ്ഥാന നഗരിയുടെ സാംസ്കാരിക വെളിച്ചവും ഐദംസ്ഥിതരുടെ പ്രതീക്ഷകളുടെ പ്രഭ കേന്ദ്രമായി സ്വാതന്ത്ര്യവും പുരോഗമനാത്മകവുമായ ചിന്താഗതികളുടെ പ്രകാശന വേദിയായി കേരളകൗമുദിയെ ചരിത്രത്തിൽ പ്രതിഷ്ഠ ഉറപ്പിച്ചത് കെ സുകുമാരനാണ്. താൻ ജനിച്ചു വളർന്ന സമൂഹത്തിൽ പലതരം ആവശ്യകതകൾ അകപ്പെട്ട് ആത്മബലം നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് ആത്മാഭിമാനം വീണ്ടെടുത്തു നൽകാനും സമൂഹത്തിന് ആകെ തന്നെ പ്രത്യാക്ഷയുടെ സൂര്യ തേജസ്സേകുന്ന കർമ്മയോഗിയായി പ്രവർത്തിക്കാനും പത്രാധിപർ കെ സുകുമാരന് കഴിഞ്ഞു. കെ സുകുമാരന്റെ കർമ്മ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്ഭുതകരമായ അഭിമാന ബോധവും അന്ധകാര ജടിലമായ സാമൂഹിക അക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ട വീര്യവും നമ്മെ അമ്പരിപ്പിക്കുകയും അഭിമാനം കൊള്ളിക്കുകയും ചെയ്യും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടിച്ച് ശക്തരാകാനും ഉപദേശിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ഉജ്ജ്വല ജീവിത ദർശനത്തിന്റെ കരുത്തനായ ആവിഷ്കർത്താവായിരുന്നു കെ സുകുമാരൻ. അധികാരത്തിനു മുൻപിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന പ്രാകൃത പ്രകടനം പലരും കാഴ്ചവെച്ചിരുന്ന അക്കാലത്ത് വായിച്ചും പഠിച്ചും നൂതന ചിന്തകൾ സ്വന്തമാക്കി ബുദ്ധമാക്കിയ ആ വ്യക്തിപ്രതിഭയുടെ പ്രകാശം കേരളകൗമുദിക്ക് സംസ്കാരത്തിന്റെ മുഖശോഭ നൽകി. കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കോ പക്ഷപാത സമീപനങ്ങൾക്കോ ആ മഹ ജീവിതത്തിൽ ഇടം നൽകാതെ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യവും സമത്വാധിഷ്ഠിതവുമായ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം പത്രപ്രവർത്തന രംഗവും പ്രഭാഷണ വേദിയും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി. ജാതി നിരാകരണത്തിനും സാമൂഹ്യ പുരോഗതിക്കും സാധാരണക്കാരായ ജനങ്ങളെ പ്രബുദ്ധരാക്കി മുന്നോട്ട് നയിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. മഹാകവി കുമാരനാശനെ പോലുള്ള ഭാവനശാലികൾ വളർത്തിയെടുത്ത SNDP യോഗത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ 1953-54 കാലഘട്ടത്തിൽ കെ സുകുമാരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ അവശ്യ ജനവിഭാഗങ്ങളുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പ്രകാശന വേദിയായി കേരളകൗമുദി അദ്ദേഹം പ്രയോജനപ്പെടുത്തി. സദാ ജനപക്ഷത്ത് നിലയുറപ്പിച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ തൊട്ടു തീണ്ടാതെ പാവപ്പെട്ടവരുടെ പുരോഗതിക്കും അവശതകളുടെ പ്രകാശനത്തിനും പരിഹാരത്തിനും വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഗുണപരമല്ലാത്ത ഇടപെടലുകൾ സമൂഹ പുരോഗതിയെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് എത്രയോ സന്ദർഭങ്ങളിൽ അദ്ദേഹം എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ സഖാവ് EMS നേതൃത്വത്തിൽ അധികാരമേറ്റപ്പോൾ അടിസ്ഥാന വർഗത്തിന്റെ പുതിയ പ്രതീക്ഷകളുടെ താരോദയം സംഭവിച്ചു. എന്നാൽ അക്കാലത്ത് രൂപം കൊടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമ്സ് കമ്മിറ്റിയുടെ ഘടന അങ്ങേയറ്റം നിരാശാജനകമായി. സമൂഹത്തിലെ ഉപരിവർഗ പ്രതിനിധികൾ മാത്രമടങ്ങുന്ന ആ സമിതിയിൽ അടിസ്ഥാന ജനവർഗങ്ങളിൽ നിന്നോ പിന്നാക്ക ജാതികളിൽ നിന്നോ ഒരു പ്രതിനിധി പോലും ഉണ്ടായിരുന്നില്ല. 80% സർക്കാർ ഉദ്യോഗവും ഉന്നത ജനവിഭാഗങ്ങൾ മാത്രം വീതിച്ചെടുക്കുന്ന ജനവിരുദ്ധമായ നടപടികളെ പിന്തുണയ്ക്കുന്ന പരിഹാസ്യമായ ഘടനാ വിശേഷമാണ് ആ കമ്മിറ്റിയുടെ രൂപീകരണത്തിലൂടെ പ്രത്യക്ഷമായത്. ഇതിനെതിരെ കെ സുകുമാരന്റെ ശബ്ദം സ്വാഗര ഗർജനം പോലെ അലയടിച്ചു. 1957 പ്രഖ്യാതമായ കുളത്തൂർ പ്രസംഗം ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളതാണ്. കുളത്തൂർ ശ്രീനാരായണ ലൈബ്രറിയുടെ വാർഷിക വേളയിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള സർക്കാർ നീക്കത്തിനെതിരെ കെ സുകുമാരൻ ആഞ്ഞടിച്ചു. സമ്പന്ന വർഗങ്ങൾ ആനുകൂല്യങ്ങൾ സമർത്ഥമായി അനുഭവിച്ചു കൊണ്ടിരിക്കെ ഇത്തരമൊരു റിഫോർംസ് കമ്മിറ്റി എങ്ങനെ അവശ്യ ജനലക്ഷങ്ങളുടെ ദുരന്തത്തിന് പ്രതിവിധി ആകുമെന്ന് കെ സുകുമാരൻ ശക്തമായ സന്ദേഹം പ്രകടിപ്പിച്ചു. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും ആകണം അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർംസ് കമ്മിറ്റി. അടിസ്ഥാന ജനവർഗത്തിന്റെ പരിതാപകരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ അതേ വിഭാഗത്തിൽ നിന്ന് ഒരു പ്രതിനിധി പോലും ഇല്ലാത്തതിന്റെ അപകടകരമായ ദുരൂഹത അദ്ദേഹം വെട്ടിത്തുറന്നു പറഞ്ഞു. അതായിരുന്നു കെ സുകുമാരൻ. അധികാരത്തിന്റെ ദുർനീതികളോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത കർമ്മോജ്വല വ്യക്തിത്വം, അധികാര കരുത്തോട് സന്ധിചെയിലുകൾ കൊരുങ്ങാതെ പോരാടിയ ഈ പത്രാധിപർ എത്ര ഹൃദയാലുവും പുരോഗമനവാദിയും ആയിരുന്നു എന്ന് വ്യക്തിപരമായ അനുഭവങ്ങൾ ഓർത്തെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്നത് ഈ എഴുത്തുകാരന് അവിസ്മരണീയ അനുഭവം. MA ബിരുദം നേടി കലാശാല അധ്യാപകനായി തിരുവനന്തപുരത്ത് എത്തിപ്പെട്ടപ്പോൾ മാർ ഇവാനിയോസ് കോളേജിൽ എന്റെ പ്രിയ വിദ്യാർത്ഥിയായി വന്നു. MS രവി എന്ന കുഞ്ഞുമോൻ കെ സുകുമാരന്റെ നാല് മക്കളിൽ MS മണി, MS ശ്രീനിവാസൻ, MS മധുസൂദനൻ എന്നിവരുടെ സഹോദരൻ രവി പ്രിയ വിദ്യാർത്ഥിയായി മാറിയത് എന്റെ ജീവിതത്തിന്റെ സൌഭാഗ്യമാണ്. പേട്ടയിലെ കേരളകൗമുദി ഓഫീസിലേക്കും ആ ക്യാമ്പസിൽ സ്ഥിതി ചെയ്യുന്ന വീട്ടിലേക്കും രവി പലതവണ എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. പത്രാധിപരുടെ സ്നേഹവാത്സല്യങ്ങൾ, വ്യക്തിപരമായി എന്നെ തേടി വന്ന സായന്തനങ്ങൾ, എന്റെ കഥകൾ കേരളകൗമുദിയുടെ വാരാന്ത്യ പതിപ്പുകളിൽ പ്രകാശിതമായി. 1972 എന്റെ ആദ്യ നോവൽ അകലെ ആകാശം പുസ്തക രൂപത്തിലായപ്പോൾ ആദ്യ കോപ്പി സമർപ്പിച്ചത് പത്രാധിപർ കെ സുകുമാരനാണ്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രശസ്ത ഡോക്ടറും എഴുത്തുകാരനുമായിരുന്ന കെ ശിവരാജനെ വിളിച്ച് എത്രയും വേഗം പുസ്തകാഭിപ്രായം എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത് വലിയ പ്രാധാന്യത്തോടെ കേരളകൗമുദിയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. 1975 എന്റെ രണ്ടാമത്തെ നോവൽ ഉൾക്കടൽ പ്രകാശനം ചെയ്യുമ്പോഴും പത്രാധിപരുടെ അനുഗ്രഹം ഒപ്പമുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ ആ വലിയ കുടുംബത്തിലെ ഒരു ചെറിയ അംഗമാകാൻ വിധിയുടെ അനുഗ്രഹം എന്നെ തേടിയെത്തുകയായിരുന്നു. 1980കളുടെ ആദ്യം പത്രാധിപർ രോഗബാധിതനായി. ഇടയ്ക്കിടെ വീട്ടിൽ അദ്ദേഹത്തെ സന്ദർശിച്ച് സംസാരിക്കാൻ ഞാൻ അവസരം കണ്ടെത്തിയിരുന്നു. ഒടുവിൽ അവശത ഏറി വന്ന കാലത്ത് വീട്ടിലെത്തി രവിയെ കണ്ട് രോഗവിവരം അറിഞ്ഞ് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ അകത്തുനിന്ന് കെ സുകുമാരന്റെ ശബ്ദമുയരും. എന്നെ കാണാതെ പോകുകയാണോ? ഞാൻ തിരികെ കയറി ആ കിടക്കയുടെ അരികിൽ ഇരിക്കും. എത്ര വാത്സല്യപൂർവ്വമാണ് ആ തലോടൽ എന്നെ തേടി എത്തിയിട്ടുള്ളത്. അദ്ദേഹം കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി 1981 സെപ്റ്റംബർ 18 കടന്നുപോയപ്പോൾ കരച്ചിലടക്കാൻ വിഷമിക്കുന്ന സമൂഹത്തിലെ പല തട്ടുകളിൽ ഉൾപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കാൻ കഴിഞ്ഞത് വേദനാജനകമായ വിടവാങ്ങലിന്റെ നിമിഷം. സ്വന്തം പിതൃവിയോഗം പോലെ കരച്ചിലെടുക്കാൻ കഴിയാതെ വിഷമിച്ച സന്ദർഭം 43 വർഷത്തിനു ശേഷവും അതേ തീവ്രതയോടെ ഞാൻ ഓർത്തെടുക്കുന്നു.